ചെറുകഥാ പ്രസ്ഥാനം എം പി പോൾ പാത്രവിധാനം. പാത്രങ്ങളില്ലാത്ത കഥ വധുവരന്മാർ ഇല്ലാത്ത മംഗല്യം പോലെയാണ്. ഒരു പുറത്ത് താളമേളങ്ങൾ തകൃതിയിൽ നടക്കുന്നു, മറ്റൊരു പുറത്ത് സദ്യയ്ക്കുള്ള കോപ്പുകൾ ഒരുക്കുന്നു. വഴി നീളെ തോരണങ്ങളും കൊടികളും നാട്ടുന്നു. പക്ഷേ വധുവും വരനും മാത്രമില്ല. അങ്ങനെ വന്നാൽ വിവാഹഘോഷങ്ങളുടെ അർത്ഥമെന്ത്? അപ്രകാരം തന്നെയാണ് പാത്രങ്ങളില്ലാത്ത ആഖ്യാനം കഥയല്ല. ചില കഥകളിൽ പാത്രങ്ങൾക്കുള്ള പ്രാധാന്യമെന്നും വേറെ ചില സംഗതികൾക്ക് ചെറുകഥയിൽ പ്രാധാന്യം നൽകപ്പെടാമെന്നും കഥാബീജത്തെക്കുറിച്ചുള്ള അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. എന്നിരുന്നാലും പാത്രങ്ങളെ കൂടാതെ ഒരു ചെറുകഥ എഴുതുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചില കഥകളിൽ പാത്രങ്ങൾക്ക് സർവതോമുഖമായ പ്രാമാണ്യമുണ്ട്. തന്മൂലം പാത്ര വിധാനത്തെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുന്ന സംഗതികൾ ചെറുകഥകളെ സാമാന്യമായും പാത്രപ്രധാനമായ ചെറുകഥകളെ വിശേഷമായും പരാമർശിക്കുന്നവയാകുന്നു. യാതൊന്നാണ് കഥാപാത്രങ്ങളെ ഹൃദയമംഗമാക്കി ചെയ്യുന്നത്. ഒരു കഥാപുരുഷൻ അത്ഭുതകരവും അസാധാരണവുമായ പല ഘട്ടങ്ങൾ തരണം ചെയ്താൽ അയാളുടെ സ്വഭാവം സഹൃദാഹ്ലാദകരമാണോ? സിനിമയിലെ കഥാനായകന്മാരെ നിരീക്ഷണം ചെയ്യുക. എഡി പോളോ എന്ന നടനെ ചിത്രയവനികയിൽ കാണാത്തവരായി ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അയാളുടെ പരാക്രമങ്ങളും ഗുസ്തി പ്രയോഗങ്ങളും എടുത്തുചാട്ടവും തകിടം മറിച്ചിലും കാണുമ്പോൾ പ്രേക്ഷകർ ആർപ്പ് വിളിച്ച് അട്ടഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഹാസ്യങ്ങൾ എഡി പോളോവിനെ പൂർവാധികം പരിചിതനാക്കി ചെയ്യുന്നുണ്ടോ? ഇല്ല തന്നെ. ഏത് അപകടത്തിലും അവിവേകമായി ചെന്നു ചാടി മൃഗീയമായ ശക്തി കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് സമാശ്വസിക്കുന്ന ഒരു മരമണ്ടനാണ് അയാൾ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അയാളുടെ സ്ഥാനത്ത് ഒരു മരപ്പാവയാണ് നടനം ചെയ്യുന്നതെങ്കിലും ഇരുന്നാലും പാത്ര സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാൽ കഥാപാത്രങ്ങളുടെ ഹൃദമംഗത്വം വിചിത്ര സംഭവങ്ങളല്ല ആശ്രയിച്ചിരിക്കുന്നത്. കഥാകാരന്മാർ പ്രയോഗിക്കുന്ന മറ്റൊരു തന്ത്രം പരിശോധിക്കാം. ശ്രീമാൻ പങ്ങിയച്ഛൻ്റെ ദൈവം സാക്ഷി എന്ന കഥയിൽ രാരപ്പൻ നായരുടെ ഭാര്യ താമസിച്ചിരുന്ന മടത്തിൽ വീട്ടിൻ്റെ മുറ്റത്തൊരു പണ്ടാരൻ വന്നു നിൽക്കുന്നു. അമ്മ കൊഞ്ചം കഞ്ചി കൊടുങ്കോ, അമ്മ പശിയാരുത്, അമ്മ എന്ന് അവൻ നിലവിളിക്കുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും യാതൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ പണ്ടാരൻ ഇച്ഛാഭംഗത്തോടെ മടങ്ങിപ്പോകുന്നു. അടുത്ത നിമിഷത്തിൽ ഈ പണ്ടാരൻ ആരാണെന്ന് നമുക്ക് അറിയാനാവുന്നു. ഒരു കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്ന രാമക്കുറിപ്പാണ് പണ്ടാരവേഷം നടിച്ചത്. എന്നാൽ പണ്ടാരൻ രാമക്കുറിപ്പാണെന്നോ രാമക്കുറിപ്പ് പണ്ടാരനാണെന്നോ അറിയുന്നത് കൊണ്ട് രാമക്കുറിപ്പിൻ്റെ സ്വഭാവം നമുക്ക് പൂർവാധികം പരിചിതമാകുന്നുണ്ടോ? രാമക്കുറിപ്പ് പണ്ടാരൻ മാത്രമല്ല, വെളുത്തേടൻ കൂടിയാണ്. അറിഞ്ഞാലും അയാളുടെ സ്വഭാവം നമ്മുടെ പരിചയ ചക്രത്തിൽ പെടുകയില്ല. അതുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ പ്രച്ഛന്ന വേഷത്വമല്ല കഥാപാത്രങ്ങളുടെ തന്മയത്തിന് വിധാനം. ഈ നിദാനം ഇതോ അതോ എന്ന് ഇനിയും പരാമർശിച്ച് വായനക്കാരുടെ ക്ഷമ പരീക്ഷിക്കണമെന്ന് വിചാരിക്കുന്നില്ല. ഇന്നതാണ് നിദാന്തമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞേക്കാം. ചെറുകഥയിലെ പാത്രവിധാനത്തിൽ രണ്ട് കാര്യങ്ങൾ സഫലീകരിക്കണം. ഒന്ന്, കഥാഗാത്രവും കഥാപാത്രവും തമ്മിലുള്ള പൊരുത്തം. രണ്ട്, ലോകസാധാരണത്വം. ഉത്തമമായ ചെറുകഥയിൽ കഥാസ്വരൂപത്തിന് കഥാപാത്രങ്ങൾക്കും തമ്മിൽ നിരാക്ഷേപമായ ആനുരൂപ്യം ഉണ്ടാകുന്നതാണ്. കഥാപാത്രത്തിന് വേണ്ടിയോ പാത്രം കഥയ്ക്ക് വേണ്ടിയോ സൃഷ്ടിക്കപ്പെടുന്നതാണ് വായനക്കാർക്ക് തോന്നുന്നത്. മാൻപേടയിൽ നിന്നും ഗിരികന്യകയോ ഗിരികന്യയിൽ നിന്നും മാൻപേടയോ എന്ന് സന്ദേഹിക്കും പടി അവയ്ക്ക് തമ്മിൽ അത്ര കണ്ടോ സംസക്തി ഉണ്ടായിരിക്കണം. ചെറുകഥയ്ക്ക് നിരക്കുന്ന പാത്രം നോവലിന് അനുരൂപകമാകണമെന്നില്ല. അപ്രകാരം തന്നെ നോവലിൽ വിചാരിക്കേണ്ടതായ ഒരു കഥാപാത്രത്തിന് ചെറുകഥ കാരാഗൃഹമായിരിക്കണം. വൈത്തിപ്പട്ടരെ ഒരു ചെറുകഥയിൽ ഒതുക്കുവാൻ ശ്രമിച്ചു നോക്കുക. പട്ടരുടെ സർവവ്യാപാരമായ തന്ത്രത്തിന് ചെറുകഥയിൽ ഇടം പോരാതെ വരുമെന്ന് നിഷ്പ്രയാസം കാണാം. ചെറുകഥാപാത്രങ്ങളുടെ വ്യാപാരം കഥാബീജത്തിൻ്റെ വികാസത്തിനു പര്യാപ്തമായിരിക്കണം. പാത്രങ്ങളുടെ ലോകസാധാരണത്തെപ്പറ്റി രണ്ട് പക്ഷമുണ്ടാകാൻ ഇടയില്ലല്ലോ. എന്നാൽ ഇതിൻ്റെ ഒരു അപവാദമാണെന്ന് തോന്നിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് കുറഞ്ഞൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നോവലിൽ പ്രകൃതിയതീതങ്ങളായ പാത്രങ്ങൾ പ്രായേണ ദുർലഭമാകുന്നു. പക്ഷേ ചെറുകഥയിൽ അപ്രകാരമല്ല. ലോകോത്തരങ്ങളായ പല ചെറുകഥകളും അലോകസാധാരണമായ പാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്റ്റീവൻസണിൻ്റെ വിൽ ഓ ദി മിൽ എന്ന കഥയുടെ അവസാനത്തിൽ മൃത്യു എന്നൊരു പാത്രം നായകനായ വില്ലനോട് സംഭാഷണം ചെയ്യുന്നു. വായോ വൃദ്ധനായ വിൽ സംഭാഷണാനന്തരം ആഘതനോടൊന്നിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് പുറപ്പെടുന്നു. ഇവണ്ണം തന്നെ ഹാത്തോൺ, അലൻ പോ മുതലായ കഥാകാരന്മാരും പ്രകൃതിയതീത പാത്രങ്ങളെക്കൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ചെയ്തിട്ടുള്ളത് ആശാസ്യമാണോ അല്ലയോ എന്നുള്ള സംഗതി കഥാകൃത്തിൻ്റെ വൈഭവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കാര്യം സന്നദ്ധമാണ്, മനുഷ്യാനുഭവത്തിൽപ്പെടാത്ത ചെറുകഥയിലാവട്ടെ നോവലിലാവട്ടെ സ്വീകാര്യമല്ല. പ്രസ്തുത കഥാകാരന്മാർ വിസ്മയാഹങ്ങളായ പാത്രങ്ങളെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അവയെ നമ്മുടെ അനുഭവ കോടതിയിൽ കൊണ്ടുവരുന്നുവെന്ന് കഥ വായിക്കുമ്പോൾ നാം അവയുടെ ആസ്തികത്വത്തിൽ വിശ്വസിക്കുന്നതെന്ന് ചെയ്യുന്നു. പിന്നീട് നാം കഥാകാരൻ്റെ കൽപ്പനാശക്തി അഭിനന്ദിക്കുന്നു. ബുദ്ധിക്ക് നിയന്ത്രണം ചെയ്യുവാൻ സാധിക്കാത്ത പ്രകൃത്യതീത ശക്തികളെ നമ്മുടെ ദൃഷ്ടിയിൽ വിശ്വാസമായി നടനം ചെയ്യിച്ച സങ്കല്പമാഹാത്മ്യം നാം കൊണ്ടാടുന്നു. സങ്കല്പ സമയത്തെങ്കിലും ഈ വക സംഗതികളിൽ വ്യാമോഹിക്കാത്ത മനുഷ്യബുദ്ധി ഇല്ലെന്ന് തന്നെ പറയാം. ചെറുകഥ സങ്കല്പ സമയത്തിലെ പാരായണത്തിനുള്ള ഒരു കാവ്യമായതുകൊണ്ട് നിരീശ്വരമാരും ലൗകിക ബുദ്ധിമുട്ടുള്ളമായ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അവ തൽക്കാലം വിശ്വാസമായി തോന്നും. അനന്തരം അതായത് കൊണ്ട് കഥ വായിച്ചു കഴിഞ്ഞിട്ട് അവ കേവലം സങ്കല്പ സൃഷ്ടികളാണെന്ന് വെച്ച് അവർ തള്ളിക്കളയുമായിരിക്കാം. എന്നിരുന്നാലും ഈ ദൃശ്യപാത്രങ്ങളെ നമ്മുടെ അനുഭവ സീമയിൽ കൊണ്ടുവരുത്താൻ ശേമുഷിയുള്ള ഗ്രന്ഥകാരർക്ക് അവയെക്കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ യാതൊരു വിരോധവുമില്ല. ഗ്രന്ഥകാരൻ്റെ കൽപ്പനാശക്തിയിൽ അസംഭാവ്യ പത്രങ്ങൾ പോലും ലോകസാധാരണങ്ങളെ ആവിഷ്കരിക്കുന്നു. അനുഭവാധ്യമായ പത്രങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ഉപാധി എന്ത്? ഇതിന് പൊടിക്കൈകളൊന്നുമില്ല. അന്ന് ഗൃഹീതരായ കഥാകാരന്മാർക്ക് മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. പാത്രസൃഷ്ടിയിൽ പ്രയോഗിക്കപ്പെടുന്ന നൈപുണ്യം അപഗ്രന്ഥിച്ചു നോക്കിയാൽ രണ്ട് അംശങ്ങൾ കാണാം. അതായത് ആത്മജ്ഞാനവും ലോകപരിചയവും. ഇവയിൽ ആത്മജ്ഞാനമാണ് പ്രഥമ സ്ഥാനം അർഹിക്കുന്നത്. തന്നെ തന്നെ അറിഞ്ഞാലേ മറ്റുള്ളവയെ അറിയുകയുള്ളൂ. ആത്മജ്ഞാനം സർവജ്ഞാനത്തിൻ്റെയും ആരംഭമാകുന്നു. നമ്മുടെ അന്തരംഗം മനുഷ്യലോകത്തിൻ്റെ ഒരു സംഗ്രഹമത്രേ. മനുഷ്യസഹജമായ സർവഗുണങ്ങളും സർവദോഷങ്ങളും നമ്മിൽ കൂടികൊള്ളുന്നു. ചിലത് ബീജപ്രായവും മറ്റു ചിലത് വികസിതവുമാണെന്നുള്ളൂ. വൈത്തിപ്പട്ടരെ അന്വേഷിച്ച് അകലെയെങ്ങും പോകേണ്ടതില്ല. വൈത്തിപ്പട്ടർ നമ്മിൽ തന്നെയുണ്ട്. സുഭദ്രയും നമ്മിൽ തന്നെയും സൂര്യ നമ്പൂതിരിപ്പാടും കേശവൻ ഉണ്ണിത്താനും നമ്മിൽ തന്നെ. എന്നാൽ ചിലരുടെ സൂര്യ നമ്പൂതിരിപ്പാട് തങ്ങളുടെ ദമശക്തിയാൽ അങ്കരപ്രായം തന്നെ സ്ഥിതി ചെയ്യുന്നു. ചിലരുടെ സദ്ഗുണങ്ങളും പ്രായംകരം തന്നെ ബീജാവസ്ഥയിൽ നിലകൊള്ളുന്നു. അത്ഭുതകരമായ ഈ ആഭ്യന്തര ലോകത്തിലാണ് കഥാകാരൻ ദൃഷ്ടികൾ വ്യാപിക്കുന്നത്. ആത്മജ്ഞാനം കൈവന്നു കഴിഞ്ഞാൽ ഇതരജ്ഞാനം താനെ കൈവന്നുകൊള്ളുന്നു. എന്തുകൊണ്ടെന്നാൽ ഭാവത്തിലും ബാഹ്യസ്ഥിതിയിലും മനുഷ്യകർമ്മത്തിൽ എത്ര തന്നെ അന്തരമുണ്ടായിരുന്നാലും അവരുടെ അന്തരംഗം മിക്കവാറും ഒന്നുപോലെ തന്നെയാണ്. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഏകദേശം ഒരേ വിധത്തിലാണെന്ന് വർത്തിക്കുന്നത്. തന്മൂലം ആത്മജ്ഞാനിക്ക് പരഹൃത പ്രവേശനം നിഷ്പ്രയാസം സാധിക്കും. ബാക്കിയുള്ള സംഗതികൾ, അതായത് മനുഷ്യരുടെ ബഹിർവ്യാപാരം, ആകൃതി ഇത്യാദി ലോക പരിചയത്തിൽ നിന്നും ലഭ്യമാകുന്നതാണ്. എന്നാൽ ആത്മജ്ഞാനമില്ലാത്തവൻ ലോകത്തെ ദർശിക്കുന്നത് അന്ധനായുള്ളവൻ ദീപം കരത്തിലേന്തി നോക്കുന്നത് പോലെയാണ്. ഹൃദയാന്തം ഇല്ലാത്തവൻ്റെ ലോകപരിചയം മാത്രമേ തഥ്യവും വിശ്വാസവുമാകുകയുള്ളൂ. ഇങ്ങനെ പരിപൂർണമായ ആത്മജ്ഞാനവും വിപുലമായ ലോകപരിചയവും കൈവന്നിട്ടുള്ള ഒരു ഭാഷാകുശലൻ സ്വയമേവാഗതമായ കൽപ്പനാശക്തി പ്രയോഗിക്കുമ്പോഴാണ് കഥാപാത്രങ്ങൾ ലോകാവതരം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷണാസദാനങ്ങൾ സ്വസൃഷ്ടാവിൻ്റെ ഹൃദയത്തിലും വായനക്കാരുടെ ഹൃദയങ്ങളിലും ഒന്നുപോലെ സ്ഥലം പിടിക്കുന്നു. അവരുടെ സൃഷ്ടാവിന് അവയും സ്വപുത്രന് ഒന്നുപോലെയാണ്. രണ്ടും ഒന്നുപോലെ വാസ്തവമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുക. കഥാകാരൻ സ്വസങ്കല്പജ്ഞാനങ്ങളായ പത്രങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വായനക്കാർ എങ്ങനെയാണ് വിശ്വസിക്കുക? ഈ കഥാപാത്രത്തെ നമുക്ക് കൃഷ്ണൻ നായർ എന്ന് വിളിക്കാം. എന്നെഴുതുന്ന കഥാകാരൻ തീർച്ചയായും കൃഷ്ണൻ നായരെ മനനം ചെയ്തിട്ടില്ല. ഇപ്രകാരം എഴുതുന്നുവെങ്കിൽ അർത്ഥം കഥാകാരന് പ്രസ്തുത പാത്രങ്ങളിൽ അസ്തിത്വത്തിൽ പൂർണ്ണ വിശ്വാസമില്ലെന്നും അത് കേവലം സങ്കല്പ സൃഷ്ടമാണെന്നുള്ള സംഗതി അദ്ദേഹം വിസ്മരിച്ചിട്ടില്ലെന്നുമാകുന്നു. ഇയാളുടെ പേര് കൃഷ്ണൻ നായരാണ് എന്ന് സധൈര്യം പറയത്തക്ക സാക്ഷാത്കാരം കൈവന്ന ശേഷമേ ഗ്രന്ഥകാരൻ പാത്രസൃഷ്ടി ചെയ്യുവാൻ പുറപ്പെടാവൂ, അല്ലെങ്കിൽ വിളിക്കൽ മാത്രമേ ശേഷിക്കുള്ളൂ. വിളിക്കപ്പെടുന്ന കഥാപാത്രം വിശ്വാസമാകുന്നില്ല. പാത്രങ്ങളെ എങ്ങനെയാണ് വായനക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടത്? നമ്മുടെ കഥാകൃത്തുക്കൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. അവർ കഥയ്ക്ക് ആവശ്യമുള്ള പാത്രങ്ങളെ ആദ്യം തന്നെ വിവരിക്കുവാൻ തുടങ്ങുക. കേശാധിപാദം വർണ്ണിക്കാതെ യാതൊരു പാത്രത്തെയും അവർ വിട്ടുകളയാറില്ല. ശ്രീമാൻ ബാലകൃഷ്ണ മേനോൻ പെൻഷൻ വാങ്ങി പിരിഞ്ഞ ഡെപ്യൂട്ടി കളക്ടർ ദാമോദര പണിക്കരുടെ ഏക സന്താനമായിരുന്നു. മേനോൻ 5-ാം വയസ്സിൽ തന്നെ അമ്മ മരിച്ചതിനാൽ ഒരു ഓവനക്കുട്ടിയായിട്ടാണ് മേനോനെ വളർത്തിയെടുത്തത്. എങ്കിലും അമ്മാതിരി പുത്രന്മാരിൽ സാധാരണ കണ്ടുവരുന്ന ദുർഗുണങ്ങൾ ഇദ്ദേഹത്തെ ലേശവും തീണ്ടിയിട്ടില്ല. മേനോന് ഇപ്പോൾ വയസ്സ് 22 ആണ്. BL ജയിച്ചതിനു ശേഷം മദ്രാശി ഹൈക്കോടതിയിൽ അപ്രന്റീസിന് ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഏത് സമയത്തും ഒരു ഓമനത്വം വിളയാടിക്കൊണ്ടിരുന്നു. ദുർമുഖം ഒരു സമയത്തും ഇല്ല. ആരോടും വളരെ സൗമ്യമായിട്ടേ സംസാരിക്കാറുള്ളൂ. ഒത്ത ഉയരം, ദിവസേന ഉണ്ടായിരുന്ന വ്യായാമത്താൽ ജനനാൽ തന്നെ സുന്ദരനായ ദേഹത്തിനും മുഖത്തിനും രക്തപ്രാസം കൊണ്ട് ഒരു ഭംഗി കൂടിയിരിക്കുന്നു. നിറത്തിന് ഒരു രക്തവർണ്ണം കൂട്ടി ഉണ്ടായിരുന്നു. പന്തുകളിയിൽ 1-ാം സമ്മാനം മേനോന് തന്നെയായിരുന്നു. മദ്രാശിയിൽ മേനോൻ്റെ പേർ കേൾക്കാത്തവർ ചുരുക്കം. മേനോനും കളിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അന്നൊരു തിരക്കു വേറെ തന്നെ. ഇംഗ്ലീഷുകാരുടെ കളിയൊക്കെ തനിക്ക് വശമായിരുന്നു. മദ്രാശിയിലുള്ള വെള്ളക്കാർക്കും ഇതു ഹേതുവാൽ മേനോനെ ജീവനായിരുന്നു. പഠിച്ചിരുന്ന ക്ലാസ്സുകളിലും മേനോനും മീതെ അധികം പേർ ഉണ്ടായിരുന്നില്ല.
ദേഹത്തിനും ബുദ്ധിക്കും ഒരേമാതിരി ശക്തി ഉണ്ടായിരുന്നു. സംഗീതത്തിലും ഒരുമാതിരി പാഠവും സിദ്ധിച്ചിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ബേനോനെ പോലെ ഒരു ചെറുപ്പക്കാരൻ മലയാളി മദ്രാസിയിൽ ഉണ്ടായിരുന്നില്ല. ഇതി നായിക വർണ്ണനം സമാപ്തം. ഇനി കഥാനായികയെ വർണ്ണിക്കുകയായി. മിസ്റ്റർ പണിക്കരുടെ മരുമകൾ ജാനു അന്ന് മേരീസ് കോളേജിൽ BA വായിക്കുകയായിരുന്നു. ജാനുവിന് വയസ്സ് 18. അവളുടെ അച്ഛൻ മുൻ ആഫീസ് മീ ഗോപാലകൃഷ്ണ കൃഷ്ണമേനോൻ മരിച്ചതു മുതൽ ജാനുവും അമ്മയും പണിക്കരുടെ കൂടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. തെയ്യൻ സമീപത്തിൽ നൽപ്പത് വെണ്ണ വെച്ചാൽ നെയ്ക്കാണ് ക്രമേണ പരുക്കുമെന്നതുപോലെ സുകുമാരിയായ ജാനുവിനോട് കൂടി വളർന്ന മേനോൻ്റെ ഹൃദയം ജാനുവിലായിപ്പോയിരുന്നു. അവർ ഇപ്പോൾ അനുരാഗങ്ങളായിരുന്നു. ജാനുവിൻ്റെ നീലനയനങ്ങളും ചന്ദ്രബിംബങ്ങൾ പോലെ ശോഭിക്കുന്ന മുഖവും പല്ലവാധരങ്ങളും മേനോനെ വല്ലാതെ കണക്കിലാക്കിയിരുന്നു. നായിക വർണ്ണനെ കഴിഞ്ഞു, ഇനി വല്ല പാത്രവുമുണ്ടോ? അതൊന്ന് വർണ്ണിച്ചു വിടാം. അതുകൊണ്ട് വായില്ല. വസ്ത്രധാരണവും ഒന്ന് വർണ്ണിച്ചാലേ കഥാകാരന്മാർക്ക് സുഖമുള്ളൂ. ഉടുത്തിരുന്ന ഒന്നരയുടെ വെളുവെളുപ്പും ജാക്കറ്റിൻ്റെ മിനുമിനുപ്പും ഖണ്ഡാഭരണത്തിൻ്റെ ഫളഫളായനമതയും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇത്രയൊക്കെ കഴിഞ്ഞാൽ ഇനി കഥയിലേക്ക് പ്രവേശിക്കണമെന്നായി. കൽപ്പിച്ചു കൂട്ടിയുള്ള ഈ വർണ്ണനകൾ നോവൽ പോലെയുള്ള സ്വീകാര്യമാണോ എന്ന് സന്ദേഹമുണ്ട്. ലോകവ്യവഹാരത്തിൽ ഇത്തരം വർണ്ണനകൾ നാം കേൾക്കാറില്ല. ആപ്പീസിൽ നിന്ന് മടങ്ങി വന്ന ഉദ്യോഗസ്ഥൻ ഭാര്യയോട്, ഇന്ന് ആപ്പീസിൽ ഒരാൾ വന്നിരുന്നു, എന്തൊരു ഉയരം, 6.5 അടിയിലധികം ഉയരം കാണും, കഷണ്ടി തല കണ്ണാടി പോലെ മിന്നുന്നു, അതിൻ്റെ നടുവിൽ 2-3 നരച്ച രോമകൾ കാറ്റിലാടുന്നുണ്ട്, മൂക്ക് അല്പം പതിഞ്ഞും കുറഞ്ഞൊന്നും ചരിഞ്ഞും കാണപ്പെടുന്നു, ചെവി മുയലിൻ്റേതുപോലെ തലയിൽ നിന്ന് നൈറ്റ് ആംഗിൾ ആയി സ്ഥിതി ചെയ്യുന്നു, വായിൽ പല്ല് 32 ഉണ്ടോ എന്നും ശത്രുക്കൾ വളർത്തിയിട്ടുണ്ട്, അഗ്രം മേൽപോട്ട് പിരിഞ്ഞിരിക്കുന്നു, താടി അല്പം നീണ്ടിട്ടാണ്, കൈപ്പത്തിമേൽ ഉണങ്ങിയ ഒരു മുറിവിൻ്റെ 4 അഞ്ചരയുണ്ട് എന്നിങ്ങനെ വർണ്ണിക്കുന്നത് വല്ലരും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ വർണ്ണിച്ചു തുടങ്ങിയാൽ അയാൾക്ക് ചിത്രഭ്രമമുണ്ടോ എന്ന് ഭാര്യ ശങ്കിക്കാതിരിക്കുകയില്ല. ആപ്പീസ് മുറിയിൽ പ്രവേശിച്ച മനുഷ്യനിൽ പ്രധാനമായി തെളിഞ്ഞു കാണപ്പെടുന്ന ഗുണം മാത്രമേ ചിത്രഭ്രമമില്ലാത്ത ഉദ്യോഗസ്ഥൻ്റെ വർണ്ണനയ്ക്ക് വിഷയമാകുകയുള്ളൂ. അയാൾ ഒരു പക്ഷേ ഇപ്രകാരം പറയുകയായിരിക്കാം, പിന്നെ ഇതൊരു നേരം പോക്കുണ്ടായി. നമുക്കുടൻ രാമൻ നായർ ബന്ധപ്പെട്ട് ആപ്പീസ് മുറിയിൽ പ്രവേശിച്ചപ്പോൾ അയാളുടെ കഷണ്ടി തല കട്ടിലുടെ മേൽഭാഗത്ത് ടേ എന്നൊരു മുട്ട്. എന്തൊരു പൊക്കം, ഇത്ര പൊക്കം! വേറൊരവസരത്തിൽ രാമൻ നായരുടെ വേറൊരു വിശേഷണത്തെക്കുറിച്ച് പറയുവാൻ സംഗതി വന്നേക്കാം. എല്ലാം കൂട്ടി ഒന്നായിട്ട് പറയുക പതിവിലൊന്ന് തോന്നുന്നുവെന്ന് തന്മൂലം വർണ്ണനാർത്ഥം വർണ്ണിക്കുന്നതെന്ന സമ്പ്രദായം നോവലിൽ പോലും സ്വീകരിക്കുന്നതാണോ എന്ന് ശങ്കിക്കേണ്ടതാണോ? ചെറുകഥയിൽ ഇത്തരം വിവരണങ്ങൾ തീർച്ചയായും അപ്രകൃതമാണ്. പാത്രത്തിൻ്റെ സ്വഭാവത്തിലും ആകൃതിയിലും പ്രഥമ വീക്ഷണത്തിൽ കാണപ്പെടുന്ന സംഗതികൾ മാത്രമേ ഉത്തമ കഥാകാരന്മാർ വർണ്ണിക്കാറുള്ളൂ. അവരുടെ വർണ്ണനകൾ ആകസ്മികവും സന്ദർഭാനുസൃതമായിരിക്കും. കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വർണ്ണജ്ഞാനം അവർക്കില്ലെന്നല്ല അപ്പറഞ്ഞതിൽ നിന്ന് അർത്ഥമാകേണ്ടത്. കഥാകാരൻ്റെ മനസ്സിൽ ചിത്രം പൂർണ്ണമാണ്. അയാൾ പാത്രങ്ങളെ മനസ്സാ പ്രത്യേകം വീക്ഷിക്കുന്നു. പക്ഷേ മനസ്സിൽ കാണുന്നതൊക്കെ കടലാസിൽ പകർത്തുന്നവയെന്ന സമ്പ്രദായം ശ്രേഷ്ഠ കലാകാരന്മാർ അംഗീകരിക്കാറില്ല. സന്ദർഭത്തിന് ആവശ്യമായ പാത്രലക്ഷണങ്ങൾ മാത്രമേ അവർ വർണ്ണിക്കാറുള്ളൂ. കൽപ്പിച്ചു കൂട്ടിയിട്ടുള്ള വിവരണങ്ങൾ അവർ വർജിക്കുന്നു. വസ്ത്രധാരണം കഥയുടെ ഒരു അംശമുണ്ടെങ്കിൽ അവർ അത് വർണ്ണിക്കാറില്ല. വസ്ത്രധാരണം വർണ്ണിച്ചിട്ടില്ലെങ്കിലും കഥാപുരുഷന്മാർ ദിങ്കുപരന്മാരാണെന്ന് വായനക്കാർ കരുതുന്നില്ലെന്ന് അവർക്കറിയാം. പാത്രങ്ങളുടെ പ്രകൃതി അവർ പുനരാവർത്തിക്കുകയില്ല. സാഗുതമായ സൂചനകളെല്ലാം സർവോപരി പാത്രങ്ങളുടെ വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള അനുഭവനിക്തമായ വിവരണത്താലും അവർ പാത്ര സ്വഭാവം വേദിപ്പിക്കുന്നു. സ്ഥൂലവർണ്ണനയുടെ അനൗചിക്യം ബോധ്യപ്പെടുന്നതിന് ചെറുകഥയിലെ പാത്രവിധാനത്തിൻ്റെ പരിമിതിയെപ്പറ്റി ആലോചിച്ചാൽ മതി. വായനക്കാർക്ക് ചെറുകഥാപാത്രങ്ങളോട് പരിചയപ്പെടാൻ ഒരു മണിക്കൂർ മാത്രമേ സമയമുള്ളൂ എന്ന് എഡ്ഗർ അലൻ പോവിൻ്റെ നിവർശനത്തിൽ നിന്ന് വെളിപ്പെടേണ്ടതുണ്ടല്ലോ. ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഒരാളെപ്പറ്റി നമുക്ക് എന്തറിയുവാൻ സാധിക്കും? അയാളുടെ പൂർവചരിത്രവും സ്വഭാവവും കൂലങ്കുഷമായി പഠനം ചെയ്യുവാൻ നമുക്ക് നിർവാഹമില്ല. തന്മൂലം ശമിപ്പകളിൻ്റെ കാര്യം ആലോചിക്കുകയോ വേണ്ട. സർവപ്രധാനമായ ചില സംഗതികൾ സൂക്ഷിപ്പിക്കാൻ മാത്രമേ ഇടമുള്ളൂ. സ്വഭാവ രൂപവൽക്കരണത്തിൽ അത്യധികം ശ്രദ്ധേയമായ ചില ഘടകങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഭൂതഭാവി കാലങ്ങൾ ഈ ദൃശ്യഘട്ടത്തിൽ പ്രതിഫലിക്കുന്നു. ഭൂതകാലത്തിൻ്റെ മൂർധന്യവും ഭാവിയുടെ പ്രാരംഭമാകുന്ന ഈ ഗർഭസന്ധിയിലാണ് മനുഷ്യ സ്വഭാവം പരീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ ഫലം ഈ ഘട്ടത്തിൽ കാണാം. ഭവിഷ്യ ജീവിതത്തിൻ്റെ ബീജം നിവാപനം ചെയ്യുന്നതും ഈ ഘട്ടത്തിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളാണ് ചെറുകഥ വിഷയങ്ങളായി സ്വീകരിക്കപ്പെടേണ്ടത്. സ്റ്റീവൻസിൻ്റെ മാർക്കോയും എന്ന കഥ ഇതിന് ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. മാർക്കോയും പ്രകൃത്യാനന്മയെ സ്നേഹിക്കുന്നു, തിന്മയെ ദ്വേഷിക്കുന്നു. പക്ഷേ മനോദൗർബല്യം നിമിത്തം അയാൾ സൽഫലത്തിൽ നിന്ന് കൂടെ കൂടെ വ്യതിചലിക്കുന്നു. നുണ, ചതി, മോഷണം എന്നിവയിൽ അയാൾ ക്രമേണ കുടുങ്ങി വശനാകുന്നു. തിന്മ ചെയ്യുമ്പോഴും അയാൾ അതിനെ വെറുക്കുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യട്ടെ, ഫലം ശൂന്യം തന്നെ. പലപ്പോഴും അയാൾ പശ്ചാത്തപിച്ച് തിന്മയിൽ നിന്ന് ഒഴിയുന്നുണ്ട്. പക്ഷേ പ്രസിദ്ധമായ ദൗർബല്യം നിമിത്തം അയാൾ വീണ്ടും അധർമ്മത്തിൽ നിബദ്ധിക്കുന്നു. ഇങ്ങനെ പിരണ്ട് വീണ് പിടഞ്ഞെഴുന്നേറ്റ് മുങ്ങിയും പൊങ്ങിയും കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു പീടികയിൽ കയറി ഒരു കൊലപാതകം ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് കഥ ആരംഭിക്കുന്നത്. അതീത സംഭവങ്ങളെല്ലാം കഥാകാരന്മാർ സൂചിപ്പിക്കുന്നത് പിന്നീടാണ്. ഘാതകനായ മാർക്കോയും പീടികയുടെ മുകൾത്തട്ടിൽ പണപ്പെട്ടി അന്വേഷിച്ച് കയറി ചെന്നു. ഒരു മുറിയിൽ പ്രവേശിച്ച് അവിടെ ഏകാഗ്രിയായി ഇരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഇളകി മറയുന്ന വികാരങ്ങൾ പുരുഷരൂപം അവലംബിച്ച് അയാളുടെ ദൃഷ്ടിക്ക് ഗോചരീഭവിക്കുന്നു. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അയാൾ സാവധാനം പര്യാലോചിക്കുന്നു. അയാൾ സന്മാർഗത്തിൽ സഞ്ചരിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഉദ്യമം എപ്പോഴും വിഫലമായിട്ടേയുള്ളൂ. ഇനി എന്തു ചെയ്യുക? പാശ്ചാത്യപരിവൃത്തമായ ഒരു പുതിയ ജീവിതം നയിക്കുകയോ കഴിഞ്ഞതൊക്കെ വിസ്മരിച്ചു കൊള്ളുകയോ? പക്ഷേ അയാളുടെ പണ്ടത്തെ അനുഭവത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉത്തമ ജീവിതം നയിക്കുവാനുള്ള വഴി കാണുന്നില്ല. അയാൾ വീണ്ടും പാപത്തിൽ നിബദ്ധിക്കും. എന്നാൽ പണ്ടത്തെ പോലെ തന്നെ ജീവിതം കഴിച്ചു കൂടുകയോ ഒരു ഗാതകർമ്മത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒഴിയുവാൻ മറ്റൊരു കൊലപാതകം കൂടി ചെയ്യുകയോ? പക്ഷേ എത്ര നാൾ ഇങ്ങനെ കഴിഞ്ഞുകൂടും? അയാൾ പ്രകൃത്യാപാപത്തെ വെറുക്കുന്നു.
പുണ്യം തനിക്ക് ദുരാസദമാകണമെന്നും അയാൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നന്മ ചെയ്യേണ്ട കാര്യം ആലോചിച്ചിട്ട് ഫലമില്ല, തിന്മ ചെയ്യേണ്ട കാര്യം അയാൾക്ക് ദുസ്സഹനവുമാണ്. ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് യാതൊരു നിവൃത്തി മാർഗവും ഇല്ലയോ? ഉണ്ട്. ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം തിന്മയിൽ നിന്ന് ഒഴിയുവാൻ അയാൾക്ക് സാധിക്കുകയില്ലേ? ഇല്ലെങ്കിലും ജീവിതം അവസാനിപ്പിച്ച് തിന്മയിൽ നിന്ന് വേർപ്പെടുവാൻ അയാൾക്ക് കഴിയും. അതെ, എൻ്റെ അതീത ജീവിതം നികൃഷ്ടം തന്നെ, സംശയമില്ല. പക്ഷേ ഇനിയെങ്കിലും തിന്മ ചെയ്യാതിരിക്കാൻ അയാൾക്ക് സാധിക്കും. ഒരു നിമിഷത്തിനുള്ളിൽ സാധിക്കും. ആത്മഹത്യയോ? അല്ല, അതോ ഭീരുക്കൾക്കുള്ളതാണ്. ഇപ്രകാരം നിശ്ചയിച്ച് അയാൾ തന്നെ തന്നെ പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിച്ച് മരണശിക്ഷ വരിക്കുന്നു. എത്രയും ഗൗരവവാഹവും ആശങ്കാജനകവുമായ ഈ ഘട്ടത്തിലാണ് കഥാകാരൻ്റെ പ്രതിപാദ്യ വസ്തു. പാത്രസ്വഭാവത്തിൻ്റെ മർമ്മത്തെ സ്മരിക്കുന്ന ഈ ദൃശ്യഘട്ടങ്ങൾ മാത്രമേ ചെറുകഥയിൽ പ്രതിപാദിക്കപ്പെടുവാൻ ഇടവും ന്യായവുമുള്ളൂ. സ്വഭാവ രൂപവൽക്കരണത്തിൽ അത്യധികം ശ്രദ്ധേയമായ ചില ഘടകങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഭൂതഭാവി കാലങ്ങൾ ഈ ദൃശ്യഘട്ടത്തിൽ പ്രതിഫലിക്കുന്നു. ഭൂതകാലത്തിൻ്റെ മൂർധന്യവും ഭാവിയുടെ പ്രാരംഭമാകുന്ന ഈ ഗർഭസന്ധിയിലാണ് മനുഷ്യ സ്വഭാവം പരീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ ഫലം ഈ ഘട്ടത്തിൽ കാണാം. ഭവിഷ്യ ജീവിതത്തിൻ്റെ ബീജം നിവാപനം ചെയ്യുന്നതും ഈ ഘട്ടത്തിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളാണ് ചെറുകഥ വിഷയങ്ങളായി സ്വീകരിക്കപ്പെടേണ്ടത്. സ്റ്റീവൻസിൻ്റെ മാർക്കോയും എന്ന കഥ ഇതിന് ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. മാർക്കോയും പ്രകൃത്യാനന്മയെ സ്നേഹിക്കുന്നു, തിന്മയെ ദ്വേഷിക്കുന്നു. പക്ഷേ മനോദൗർബല്യം നിമിത്തം അയാൾ സൽഫലത്തിൽ നിന്ന് കൂടെ കൂടെ വ്യതിചലിക്കുന്നു. നുണ, ചതി, മോഷണം എന്നിവയിൽ അയാൾ ക്രമേണ കുടുങ്ങി വശനാകുന്നു. തിന്മ ചെയ്യുമ്പോഴും അയാൾ അതിനെ വെറുക്കുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യട്ടെ, ഫലം ശൂന്യം തന്നെ. പലപ്പോഴും അയാൾ പശ്ചാത്തപിച്ച് തിന്മയിൽ നിന്ന് ഒഴിയുന്നുണ്ട്. പക്ഷേ പ്രസിദ്ധമായ ദൗർബല്യം നിമിത്തം അയാൾ വീണ്ടും അധർമ്മത്തിൽ നിബദ്ധിക്കുന്നു. ഇങ്ങനെ പിരണ്ട് വീണ് പിടഞ്ഞെഴുന്നേറ്റ് മുങ്ങിയും പൊങ്ങിയും കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു പീടികയിൽ കയറി ഒരു കൊലപാതകം ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് കഥ ആരംഭിക്കുന്നത്. അതീത സംഭവങ്ങളെല്ലാം കഥാകാരന്മാർ സൂചിപ്പിക്കുന്നത് പിന്നീടാണ്. ഘാതകനായ മാർക്കോയും പീടികയുടെ മുകൾ തട്ടിൽ പണപ്പെട്ടി അന്വേഷിച്ച് കയറി ചെന്നു. ഒരു മുറിയിൽ പ്രവേശിച്ച് അവിടെ ഏകാഗ്രിയായി ഇരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഇളകി മറയുന്ന വികാരങ്ങൾ പുരുഷരൂപം അവലംബിച്ച് അയാളുടെ ദൃഷ്ടിക്ക് ഗോച ദീപിക്കുന്നു. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അയാൾ സാവധാനം പര്യാലോചിക്കുന്നു. അയാൾ സന്മാർഗത്തിൽ സഞ്ചരിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഉദ്യമം എപ്പോഴും വിഫലമായിട്ടേയുള്ളൂ. ഇനി എന്തു ചെയ്യുക? പാശ്ചാത്യപരിവൃത്തമായ ഒരു പുതിയ ജീവിതം നയിക്കുകയോ കഴിഞ്ഞതൊക്കെ വിസ്മരിച്ചു കൊള്ളുകയോ? പക്ഷേ അയാളുടെ പണ്ടത്തെ അനുഭവത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഉത്തമ ജീവിതം നയിക്കുവാനുള്ള വഴി കാണുന്നില്ല. അയാൾ വീണ്ടും പാപത്തിൽ നിബദ്ധിക്കും. എന്നാൽ പണ്ടത്തെ പോലെ തന്നെ ജീവിതം കഴിച്ചുകൂടുകയോ ഒരു ഘാതകർമ്മത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒഴിയുവാൻ മറ്റൊരു കൊലപാതകം കൂടി ചെയ്യുകയോ? പക്ഷേ എത്ര നാൾ ഇങ്ങനെ കഴിഞ്ഞും കൂടും? അയാൾ പ്രകൃത്യാപാപത്തെ വെറുക്കുന്നു. പുണ്യം തനിക്ക് ദുരാസദമാകണമെന്നും അയാൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നന്മ ചെയ്യേണ്ട കാര്യം ആലോചിച്ചിട്ട് ഫലമില്ല, തിന്മ ചെയ്യേണ്ട കാര്യം അയാൾക്ക് ദുസ്സഹനവുമാണ്. ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് യാതൊരു നിവൃത്തി മാർഗവും ഇല്ലയോ? ഉണ്ട്. ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം തിന്മയിൽ നിന്ന് ഒഴിയുവാൻ അയാൾക്ക് സാധിക്കുകയില്ലേ? ഇല്ലെങ്കിലും ജീവിതം അവസാനിപ്പിച്ച് തിന്മയിൽ നിന്ന് വേർപ്പെടുവാൻ
അയാൾക്ക് കഴിയും. അതെ, എൻ്റെ അതീത ജീവിതം നികൃഷ്ടം തന്നെ, സംശയമില്ല. പക്ഷേ ഇനിയെങ്കിലും തിന്മ ചെയ്യാതിരിക്കാൻ അയാൾക്ക് സാധിക്കും. ഒരു നിമിഷത്തിനുള്ളിൽ സാധിക്കും. ആത്മഹത്യയോ? അല്ല, അതോ ഭീരുക്കൾക്കുള്ളതാണ്. ഇപ്രകാരം നിശ്ചയിച്ച് അയാൾ തന്നെ തന്നെ പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിച്ച് മരണശിക്ഷ വരിക്കുന്നു. എത്രയും ഗൗരവവാഹവും ആശങ്കാജനകവുമായ ഈ ഘട്ടത്തിലാണ് കഥാകാരൻ്റെ പ്രതിപാദ്യ വസ്തു. പാത്രസ്വഭാവത്തിൻ്റെ മർമ്മത്തെ സ്മരിക്കുന്ന ഈ ദൃശ്യഘട്ടങ്ങൾ മാത്രമേ ചെറുകഥയിൽ പ്രതിപാദിക്കപ്പെടുവാൻ ഇടവും ന്യായവുമുള്ളൂ. പ്രായവൃദ്ധന്മാരെ ചെറുകഥയിലെ നായകന്മാരാക്കരുത് എന്നൊരു സംശയം അവശേഷിച്ചേക്കാം. നമ്മുടെ കഥാകൃത്ത് വൃദ്ധന്മാരോടും വലിയ അവജ്ഞയുള്ളതുപോലെ തോന്നുന്നു. പക്ഷേ യൗവനം സൗന്ദര്യത്തെയും വയസ്സിനെയുമല്ല പ്രഥമമായി ആശ്രയിച്ചിരിക്കുന്നതെന്നും ചില വൃദ്ധന്മാർക്ക് ഒരു പക്ഷേ 20 വയസ്സുള്ള നറും തരുണേക്കാൾ യൗവനമുണ്ടായിരുന്നുവെന്ന് നാം ഓർക്കേണ്ടതാണ്. 80-ൽ പരം വയസ്സുള്ള ലിയൻ രാജാവിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം സംഭവിക്കുന്നതായി നാം കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം വാസ്തവത്തിൽ യൗവനാക്തമാണ്. അപ്രകാരം തന്നെ രാമരാജാവ് ബഹദൂറിലെ മധ്യവയസ്കനായ കേശവണ്ണിത്താനും വാസ്തവത്തിൽ ഒരു യുവാവാണ്. നേരെ മറിച്ച് 20 വയസ്സുള്ള ഒരു യുവാവിൻ്റെ സ്വഭാവം യന്ത്രസമാനം അഭേദ്യവും നിഷ്പന്ദവുമായി തീർന്നിട്ടുണ്ടാവും. തന്നിമിത്തം പ്രായാധിക്യം വായകസ്ഥാനത്തിന് ഒരു പോരമയാണെന്നില്ല. എന്നിരുന്നാലും പ്രായേണ ചെറുപ്പക്കാരനിലാണ് സ്വഭാവലാഘവം കണ്ടുവരുന്നതെന്ന് അവിതർക്കിതമാണല്ലോ. അതുകൊണ്ടാണ് കഥാനായകന്മാരിൽ അധികം പേരും യുവാക്കന്മാരായിത്തീരുന്നത്. എന്നാൽ നമ്മുടെ കഥാകാരന്മാർ യൗവനത്തിൻ്റെ പ്രധാന ഗുണമായ സ്വഭാവലാഘവത്തിൽ വേണ്ട വിധം ദൃഷ്ടി പതിക്കുന്നില്ല. സൗന്ദര്യ നിരീക്ഷണത്തിലാണ് അവർ സർവോപരി ദത്താവധാനമായി കാണപ്പെടുന്നത്. ബാഹ്യ സൗന്ദര്യം മനോഹരം തന്നെ, സംശയമില്ല. പക്ഷേ മറ്റു ഗുണങ്ങളെല്ലാം സൗന്ദര്യത്തിനായി മോഹിക്കുന്നത് ഒട്ടും തന്നെ ഉചിതമല്ല. ഇതിലും വിശേഷിച്ച് കേവലം ആദർശപരമായ സൗന്ദര്യ ധാമങ്ങളെ സൃഷ്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം സംശയപദമാണ്. മലയാളത്തിൽ കറുത്ത സ്ത്രീക്കുണ്ട്, വെളുത്ത സ്ത്രീക്കുണ്ട്. ഈ രണ്ട് നിറങ്ങളുള്ള മധ്യേ അസംഖ്യം മിശ്രിത വർണ്ണങ്ങളുമുണ്ട്. ഒരു ശരാശരി കണക്ക് എടുക്കുന്ന പക്ഷം ഒരു വക തവിട്ട് നിറം അഥവാ കരിഞ്ഞ കാപ്പിയിൽ പാലൊഴിച്ചിട്ടുള്ള നിറം ആയിരിക്കും സാമാന്യമായി കാണപ്പെടുക. എന്നാൽ നമ്മുടെ കഥാനായികമാരുടെ നിറം എപ്പോഴും പത്തരമായിട്ടുള്ള തങ്കം പോലെ തന്നെയാണ്. ഞാൻ പല ചെറുകഥകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ പത്തരമാറ്റിൽ ഒരു മാറ്റമെങ്കിലും കുറഞ്ഞിട്ടില്ല ഒന്നിലധികം വായനക്കാരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആദ്യത്തെ ഫീസ് എന്ന കഥയിലെ നായികയുടെ നിറം അല്പം ഇരുണ്ടതാണ്. മറ്റ് യാതൊരു ദൃഷ്ടാന്തവും ഞാൻ ഓർക്കുന്നില്ല. പ്രണയാധിവികാരങ്ങൾ പത്തരമാറ്റുള്ള തങ്കക്കൊടികളുടെ അട്ടിപ്പേറാണെന്നോ? നിറത്തിന് അല്പം ശോഭക്കുറവുണ്ടെങ്കിൽ വേറെ എന്തോ ഗുണമായാലും ഫലമില്ലേ? പരമാർത്ഥം അപ്രകാരമല്ല. കഥാകാരന്മാർ സൗന്ദര്യത്തെ ഇത്ര കാര്യമായി ആശ്രയിക്കുന്നുണ്ട്. സ്വഭാവം പ്രകാശിപ്പിച്ചു ചമൽക്കാരം ഉളവാക്കുന്നതിൽ അവർക്കുള്ള അസാമർഥ്യം കൊണ്ടാണെന്നുള്ള വിചാരം നമുക്ക് വേണ്ടത്. പക്ഷേ ചെറുകഥാകാരന്മാർ മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് വിഷമഘട്ടത്തിൽ പാത്രങ്ങളുടെ അന്തരംഗത്തിൽ സംഭവിക്കുന്ന സൂക്ഷ്മ വ്യത്യാസങ്ങളാണ്. ഈ വ്യത്യാസത്തിൻ്റെ അവസ്ഥ വിശേഷണങ്ങളും അവർ നിർദ്ധാരണം ചെയ്ത് യഥായോഗം പ്രകാശിപ്പിക്കേണ്ടതാണ്. അക്കാരണവും ആകസ്മികവുമായ രൂപാന്തരം നീരസജവുമാണ്. ചില ചെറുകഥകളിൽ ദുഷ്ടപാത്രങ്ങൾ പെട്ടെന്ന് സർവത്രായി തീരുകയും കാണാം. ഈ രൂപാന്തരം എങ്ങനെ സംഭവിച്ചുവെന്ന് നിർണയിക്കുവാൻ പ്രയാസം. പ്രതിനായകൻ പോലെ അസുരകർമ്മങ്ങൾ ചെയ്യുകയും നാനാവിധ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ അയാൾ പെട്ടെന്ന് പശ്ചാത്തപിച്ചു. തൻ്റെ പൂർവ്വകൃതികളെല്ലാം എഴുത്തുവഴിക്കോ അഭിമുഖമായോ വിളിച്ചു പറയുന്നു. അപ്പുകുട്ടൻ ദുഷ്ടനാണോ എന്ന കഥയിൽ അപ്പുകുട്ടൻ പല ദുഷ്ടകൃതികൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം റങ്ങുണ്ണിയിലേക്ക് ചാടിപ്പോയി അവിടെ നിന്ന് പശ്ചാത്താപശ്രണമായ ഒരു എഴുത്ത് അയക്കുന്നു. അയാളുടെ പശ്ചാത്താപത്തിൻ്റെ കാരണം എന്താണെന്ന് കഥയിൽ നിന്ന് വിശദമാക്കുന്നില്ല. ഈ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചെറുകഥയിൽ സുലഭമാണ്. കഥയിലെ ദുർഘടങ്ങൾ നിവാരണം ചെയ്യാൻ വേറെ യാതൊരു മാർഗവുമില്ലാതെ വരുമ്പോഴാണ് കഥാകാരന്മാർ ഇത്തരം രൂപാന്തരങ്ങളെ ആശ്രയിക്കുന്നത്. ഈ നയം കേവലം ബാലിശമാണെന്ന് പറയുന്നു. എന്നാൽ ഉത്തമ കഥാകാരന്മാർ പാത്ര സ്വഭാവത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ അനുപദം സൂക്ഷ്മലോകേവലം ചെയ്ത് അവ സകാരണം വർണ്ണിക്കുന്നു. കാലേക്കൂട്ടി ചില സൂചനകൾ നൽകി അവർ വായനക്കാരെ വ്യത്യാസ ഗ്രഹണത്തിനു സന്നദ്ധരാക്കുന്നു. വ്യത്യാസത്തിൻ്റെ ഓരോ പടിയും അവർ വ്യക്തമാക്കുന്നു. തന്മൂലം അത് സംഭവാജ്ഞമാണെന്ന് വായനക്കാർക്ക് ബോധമുണ്ടാക്കുന്നു. മാർക്കോമയിൽ സ്വഭാവാന്തരം തത്തരത്തിലുള്ളവയാണ് എന്നാണ് ടാഗോറിൻ്റെ നിധി എന്ന കഥയിൽ മൃത്യുജ്ഞൻ്റെ സ്വഭാവത്തിന് ജീവിതോദ്ദേശത്തിലും സംഭവിക്കുന്ന വ്യത്യാസം അതിമാത്രം വിശ്വാസമാണ്. പാത്രങ്ങളുടെ വിശ്വസ്തത പാലിക്കുന്നതിൽ ഒരു ചില്ലറ കാര്യം കൂടി കഥാകാരന്മാർ ഓർത്തിരുന്നാൽ നിന്ന്. കഥാപാത്രങ്ങൾക്ക് നൽപ്പെടുന്ന പേരുകൾ ഉചിതമായിരിക്കണം. പേരിൻ്റെ ധ്വനി പാടുള്ളയിടത്തോളം സ്വാഭാവികമായിരിക്കണം. വൻകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വഹനീയവും ഹാസ്യ പാത്രങ്ങളുടെ പേരുകൾ ഹാസ്യയുഗവുമായിരിക്കേണ്ടതാണ്. കോദ പ്രപഞ്ചകത്വത്തിനെക്കുറിച്ച് ആലോചിച്ച് മരണമാണ് സ്വീകാര്യതയെക്കുറിച്ച് ആലോചിച്ച് മരണമാണ് സ്വീകാര്യത എന്ന് തീർച്ചപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എന്ന കാവ്യം വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു നേരം പോക്ക് തോന്നിയിട്ടില്ല. ആത്മഹത്യ നിഷിദ്ധമാണെങ്കിലും അത് പ്രൂട്ടക്സ് കോറ്റോ മുതലായ മഹാന്മാരുടെ പ്രവൃത്തിയായിട്ടാണ് നാം ധരിച്ചു വെച്ചിട്ടുള്ളത്. കോതയ്ക്കും ആത്മഹത്യയ്ക്കും തമ്മിൽ വലിയ പൊരുത്തം കാണുന്നില്ല. അപ്രകാരം തന്നെ ഉദാരമതിയും കലാനിപുണനുമായ കണ്ടച്ചാര് എന്ന് പറയുമ്പോഴും പേരിൻ്റെ അനോചിത്യം നമുക്ക് ബോധ്യപ്പെടുന്നു. പക്ഷേ പാത്രങ്ങളെ നാമകരണം ചെയ്യുമ്പോൾ നമ്മുടെ ചെറുകഥയിൽ വലിയ പോരായ്മയൊന്നും കാണുന്നില്ല. തന്മൂലം ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഉപാധിക്കേണ്ടതില്ല. നന്ദി.